The same way husbands should love their wives as their own bodies, he who loves his wife loves himself.
അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാവുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു.
For no one ever hated his own flesh, but nourishes and cherishes it, just as Christ does the church.
ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തി അത്ര ചെയ്യുന്നത്.
Because we are members of his body, therefore a man shall leave his father and mother and hold fast to his wife. And the two shall become one flesh.
നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതും ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും.
This mystery is profound, and I'm saying that it refers to Christ and the church. However, let each one of you love his wife as himself, and let the wife see that she respects her husband.
ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവും. നമുക്ക് തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father,
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
for access to your throne room by the blood of Jesus Christ your Son, we thank you.
പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവേ ഞങ്ങൾക്ക് നിന്റെ സിംഹാസനത്തിന് അടുത്തേക്ക് പ്രവേശനമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
You are God Almighty, the Lord of the universe. You are the creator, and yet you are our loving heavenly Father.
നീ സർവശക്തിയുള്ള അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായവൻ എങ്കിലും കർത്താവേ ഞങ്ങളുടെ സ്നേഹസമ്പന്നനായ പിതാവാകിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
You gave us your only Son, and blessed Lord Jesus, you left glory to come into this world to die for us on the cross.
നിന്റെ ഏകജാതനായ പുത്രനെ നിങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങൾ കർത്താവേ നീ സ്വർഗ മഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയല്ലോ. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവല്ലോ. അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ മാറ്റിയല്ലോ. പിശാചിന്റെയും പാപത്തിന്റെയും ബന്ധനത്തിൽ ഞങ്ങളെ വിടുവിച്ച് നിന്റെ മക്കളാവാക്കിയ ഞങ്ങളെ തീർത്തതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
Seated with you in the heavenly place.
നിന്നോട് കൂടി ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച മഹിമയിൽ സ്വർഗസ്ഥലങ്ങളിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
For the gift of your spirit who lives in us, we thank you.
ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
You are the Lord of hosts, the captain of the heavenly armies, and you are the Lion of Judah. Even as we sang, you are the one who fights our battles.
നീ സർവ സൈന്യാധിപനാകുന്നു കർത്താവേ. ഞങ്ങളുടെ യുദ്ധങ്ങളെ ചെയ്യുന്ന നീ സൈന്യങ്ങളുടെ നായകനാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
We thank you for being our Lord and our God.
ഞങ്ങളുടെ ദൈവവും കർത്താവും നീ ആകുന്നു. കഥാവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയമുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ
നിന്റെ
സാന്നിധ്യത്താൽ നിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ കടന്നു വരുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
കഥാവിന്റെ ദുരിതങ്ങളുടെ താളുകളെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് ഞങ്ങളെ സഹായിക്കുമാണ്. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ നിലവുകളിലും എഴുതുമാറാകണമേ. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ നാമത്തിന്റെ മഹത്വം വരുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവ് നീ കടന്നു വരണം എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Last Sunday we began to look at what happened when the husband makes Christ's love for the church the pattern for loving his wife.
ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതായ അതേ മാതൃകയിൽ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടുവല്ലോ.
നമ്പർ 1, ഹി വിൽ ലവ് ഹർ സാക്രിഫിഷ്യലി.
ഒന്നാമത് ത്യാഗസമ്പൂർണമായി അവൻ അവളെ സ്നേഹിക്കും.
എഫീഷ്യൻസ് 5:25.
എഫീഷ്യൻസ് ലേഖനം 5 അധ്യായത്തിന്റെ 25 വാക്യം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി.
A sanctifying love.
ഭർത്താക്കന്മാരുടെ സ്നേഹം രണ്ടാമത് വിശുദ്ധീകരിക്കുന്നതായ ഒരു സ്നേഹമായി. 5:26-27 അധ്യായത്തിന്റെ 26-27 വാക്യം.
That he might sanctify her, having cleansed her by the washing of water with the word, so that he might present the church to himself in splendor without spot or wrinkle or any such thing.
അവനവളെ
be holy and without blemish.
അവനവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതും ഖറാ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു
കൊടുക്കും.
ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നത് അവർക്ക് തൃപ്തികരമായി തീരും എന്നും നാം
കണ്ടുവല്ലോ.
ഇന്ന് പകൽക്കാലം ഇന്ന് വൈകുന്നേരം നാം ചിന്തിക്കുന്നതായ ഭാഗം അതാണ്.
Ephesians 5:28-33.
എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ.
Now in the marriage relationship,
വാഹബന്ധത്തിൽ,
the husband and wife become one flesh.
ഭാര്യ ഭർത്താക്കന്മാർ ഒരു ദേഹമായി തീരുന്നു.
So whatever one partner does to the other, he does to himself or herself.
അതുകൊണ്ട് ഒരു പങ്കാളി മറ്റൊരു പങ്കാളിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അവൻ തനിക്ക് തന്നെ അത്രേ ചെയ്യുന്നത്.
Ephesians 5:28 says, in the same way husbands should love their wives as their own bodies. He who loves his wife loves himself.
5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഇങ്ങനെയാണ്, അവനും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു.
So the husband who realizes this will not be harsh with his wife.
ഇത് തിരിച്ചറിയുന്നതായ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരോട് കഠിനമായി പെരുമാറുകയില്ല.
Because if he is harsh with his wife,
കാരണം അവൻ തന്റെ ഭാര്യയോട് കഠിനമായി പെരുമാറുന്നെങ്കിൽ,
he is just hurting himself.
അവൻ തന്നെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്.
So in Colossians 3:19 says,
കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
husbands love your wives and do not be harsh with them.
ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കൈപ്പായി ഇരിക്കുക.
Now because Christian marriage is a mutually satisfying experience,
ക്രിസ്തീയ വിവാഹം ഇരു കൂട്ടർക്കും ഇരു പങ്കാളികൾക്കും തൃപ്തി നൽകുന്നതായ ഒരു വിവാഹ ബന്ധമായതുകൊണ്ട്,
who loves his wife is actually loving his own body.
തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുക അത്രേ ചെയ്യുന്നു.
Since he and his wife are one flesh,
കാരണം അവരിരുവരും ഒരു ദേഹമാണല്ലോ.
As he loves her,
അവൻ അവളെ സ്നേഹിക്കുന്നതിനനുസരിച്ച് അവൻ അവളെ പരിപോഷിപ്പിക്കുകയാണ്, അവളെ സ്നേഹിക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം അങ്ങനെയാണ്
പറയുന്നത്.
ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തി എത്രയും ചെയ്യുന്നത്. ദൈവികമായ സ്നേഹം, അഗാപ്പേ സ്നേഹം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ രക്തചംക്രമണ വ്യവസ്ഥിതി അതാണ്.
എഫെസ്യ
ലേഖനം 4:16 വാക്യത്തിൽ നാം അത് പഠിച്ചത് ഓർക്കുമല്ലോ.
From whom the whole body joined and held together by every joint with which it is equipped, when each part is working properly, makes the body grow so that it builds itself up in love.
ശരീരം മുഴുവനും വ്യക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എഫെസ്യ ലേഖനം 4:16
builds itself up in love. Ephesians 4:16
ലേഖനം 4:16 വാക്യം അതിന്റെ അവസാന ഭാഗം.
This love is agape love.
ഈ സ്നേഹത്തെയാണ് അഗാപ്പേ സ്നേഹം അല്ലെങ്കിൽ ദൈവിക സ്നേഹം എന്ന് പറയുന്നത്.
This is the Lord shown to us on the cross.
കാൽവരി ക്രൂശിൽ നമുക്ക് വെളിപ്പെടുത്തിയതായ സ്നേഹം ഇതാണ്.
This is the love of Jesus.
യേശുവിന്റെ സ്നേഹം ഈ തരത്തിലുള്ളതായ സ്നേഹമാണ്.
He laid down his life for us while we were yet sinners. He died for us.
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ നമുക്കായി അർപ്പിച്ചു.
Now this is the love that God pours out into our hearts when we are born of his spirit.
നാം അവന്റെ ആത്മാവിനാൽ പുതുജന്മം പ്രാപിക്കുമ്പോൾ ഈ സ്നേഹമത്രേ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്.
We don't have this love until we come to Jesus.
ആ കർത്താവിന്റെ അടുക്കലേക്ക് നാം എത്തുന്നതുവരെയും ഈ സ്നേഹം നമ്മിൽ ഉണ്ടാകില്ല. അതിനു മുമ്പ് നമുക്ക് അറിയുന്നത് സ്നേഹം മാനുഷികമായ സ്നേഹം മാത്രമാണ്.
All forms of human love, whether it's between husband and wife or parents and children or between siblings, any form of love, human love, is tainted with sin.
മാനുഷികമായ സ്നേഹം, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലാകട്ടെ, സഹോദരി സഹോദരന്മാർ തമ്മിലാകട്ടെ, ഇതൊക്കെയും മാനുഷികമായ സ്നേഹം ഒക്കെയും പാപത്താൽ കളങ്കിതമാണ്. അത് തകർക്കപ്പെട്ട തകർന്നതായ ഒരു സ്നേഹമാണ്. എന്നാൽ ദൈവീയ സ്നേഹം, അഗാപ്പേ സ്നേഹം, നാം ക്രിസ്തുവിൽ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുക.
റോമാലേഖനം
5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതായ സത്യം ഭാര്യ ഭർത്താക്കന്മാർ തിരിച്ചറിയുന്നത് വരെ അവരുടെയിൽ കുടുംബത്തിൽ യഥാർത്ഥ സ്നേഹം ഉണ്ടാകുക അസാധ്യമാണ്. ഈ തരത്തിലുള്ളതായ സ്നേഹം ഉളവാക്കിയെടുക്കുവാൻ കഴിയുന്നതുമല്ല.
the person of Christ.
ഇത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിശ്വാസത്താൽ കൃപയാൽ പ്രാപിക്കുന്നതത്രേ.
And the Holy Spirit pours out more and more of his love as we get into deeper intimacy with Christ.
ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നാം കൂടുതൽ ആഴത്തിൽ കടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്നേഹം കൂടുതലായി നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു.
This is the love that's needed in the church.
സഭയിൽ ആവശ്യമായതും ഈ സ്നേഹം തന്നെയാണ്.
This is the kind of love that causes the church to grow qualitatively and quantitatively.
സഭ എണ്ണത്തിലും അതിന്റെ മനോഹരതയിലും വർദ്ധിച്ചു വരുവാൻ തക്കോണം ആവശ്യമായിരിക്കുന്നതും ഈ തരത്തിലുള്ളതായ സ്നേഹമാണ്.
By this will all men know that you are my disciples if you agape one another, love one another.
നിങ്ങൾ തമ്മിൽ അഗാപേ സ്നേഹമുണ്ടായെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം മുഴുവനും അറിയും.
This is the secret of church growth. This is the secret of a family healthy home.
സഭയുടെ വർദ്ധനവിനുള്ള മുഖാന്തരം ഇതാണ്. ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ കാരണവും രഹസ്യവും ഇത്
തന്നെയാണ്.
ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഭർത്താക്കന്മാർ അഗാപ്പെ സ്നേഹത്താൽ നിറഞ്ഞവരായിരിക്കണം
എന്നാണ്.
അതിന്റെ അർത്ഥം ഭർത്താക്കന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ് എന്ന്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ല എങ്കിൽ അഗാപ്പെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകില്ല. ദൈവത്തിന്റെ സ്നേഹം അഗാപ്പെ സ്നേഹം എന്നത് രക്തചംക്രമണ വ്യവസ്ഥയോട് സമാനമായിരിക്കുന്നത് പോലെ തന്നെ ഭവനത്തിന്റെ സംതൃപ്തിക്കും ആവശ്യമായിരിക്കുന്നത് അഗാപ്പെ സ്നേഹം
തന്നെയാണ്.
എഫെസ്യ ലേഖനം 5:25 28-29 വാക്യങ്ങൾ ഇനി നോക്കുക. ഇത് കുടുംബത്തെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതായ സ്നേഹമാണ്. 28-29 വാക്യങ്ങൾ.
For no one ever hated his own flesh, but nourishes and cherishes it.
അവളും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാവുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. സ്നേഹത്താൽ പ്രണയബന്ധങ്ങൾ അത് വിവാഹത്തിലെത്തുമ്പോൾ പലതും വിവാഹമോചനത്തിലാണ് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? കാരണം യഥാർത്ഥ സ്നേഹം ഒരു കുടുംബജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല എന്നത് തന്നെ. അനേകം വിവാഹിതരായ ജീവിത പങ്കാളികൾ എനിക്ക് സ്നേഹത്തിന്റെ രാഹിത്യമുണ്ട് എന്ന് ഏറ്റു പറയാറുണ്ട്. ക്രിസ്തീയ കുടുംബത്തിൽ സ്നേഹത്തിന്റെ ദാരിദ്ര്യം ഉണ്ടാകുക പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളെ തന്നെ അന്യോന്യം സ്നേഹിക്കുകൊണ്ട്
ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ് ആർ മെറ്റ്.
അവരുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ ആവശ്യങ്ങളും സമ്പൂർണ്ണമായി
നിറവേറ്റപ്പെടേണ്ടതാണ്.
ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും കർത്താവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നുവെങ്കിൽ, അവർ അന്യോന്യവും വിധേയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ദൈവം തന്റെ സ്നേഹത്തെ അവരുടെ ഹൃദയങ്ങളിൽ പകരും. തന്റെ സ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. അതിന്റെ ഫലം എന്തായിരിക്കും? അവർക്ക് സംതൃപ്തി
ഉണ്ടാവും.
സംതൃപ്തിക്ക് വേണ്ടി മറ്റെവിടെയും അന്വേഷിക്കുവാൻ അവർക്ക് ഇടവരികയില്ല. അവർ സ്നേഹത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കില്ല. എഫെസ്യലേഖനം 5:29 പറയുന്നത് ക്രിസ്തു സഭയെ പോറ്റി സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നു. ഭർത്താക്കന്മാർക്ക് രണ്ട് വിധത്തിലുള്ളതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. പോറ്റുകയും പുലർത്തുകയും ചെയ്യുക തന്റെ ഭാര്യ. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ക്രിസ്തുവിൽ പക്വതയിലേക്ക് വളരുവാൻ അവളുടെ അവൾക്ക് ഭാര്യയ്ക്ക് ആവശ്യമായതൊക്കെയും നൽകുന്നതാണ്
ഉത്തരവാദിത്വം.
ഊഷ്മളമായ ഒരു സ്നേഹം അവൾക്ക് നൽകി അവൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റത്.
Christian homes are therefore reflections of pictures of Christ's relationship to his church.
ക്രിസ്തുവിനെ തന്റെ ശരീരമായ സഭയോടുള്ള ബന്ധത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം ക്രിസ്തു വിശ്വാസികളായ ആളുകളുടെ കുടുംബ ജീവിതങ്ങൾ.
Ephesians 5:29
5:29 29 വാക്യം.
But nourishes and cherishes it just as Christ does the church.
ക്രിസ്തു സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തി അത്രേ ചെയ്യുന്നു.
So that means if there's an unseen camera which takes a video recording of what is going on in our home.
നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതായ ഒരു ക്യാമറ മുഖാന്തരം രേഖപ്പെടുത്തുകയാണെങ്കിൽ ക്രിസ്തുവിനെ തന്റെ ശരീരമായ സഭയോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ യഥാർത്ഥ ക്രിസ്തീയ ഭവനങ്ങളായി തീരും. അങ്ങനെയെങ്കിൽ പറദീസ നമ്മുടെ ഭവനത്തിലാവും. സ്വർഗത്തിന്റെ ഒരു മുന്നറിവ് നമ്മുടെ ഭവനത്തിൽ നമുക്ക് ആസ്വദിപ്പാനായിട്ട് കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്.
Listen, unless this becomes a reality, we can't be witnesses for Jesus.
ഇതൊരു യാഥാർത്ഥ്യമായി തീരുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാനായിട്ട് കഴിയില്ല. ആളുകൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ തരത്തിലുള്ളതായ യാഥാർത്ഥ്യമാണ് അവർ അനുഭവിച്ചറിയേണ്ടത്. ഇതൊക്കെ അവർ കാണുവാനിടയാവുമെങ്കിൽ നാം വിശ്വസിക്കുന്ന യേശുവിനെ അവർക്കും ലഭിക്കാൻ അവർ ആഗ്രഹിക്കും. ഇവിടെ ഭർത്താവാണ് നേതൃത്വം എടുക്കേണ്ടത്. ഭാര്യ അവളുടെ അവന്റെ സഹചാരിയാണ്, സഹായിയാണ്. ഭവനത്തിൽ ദൈവഹിതം അനുഷ്ഠിപ്പാൻ തക്കവണ്ണം ഭർത്താവിനെ സഹായിക്കുന്ന ജീവിത പങ്കാളിയാണ്. കുഞ്ഞുങ്ങളൊക്കെയും മാതൃകകളായി തീരുകയാണ്. ഭവനം ഒന്നാകെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെയുള്ളതായ ആളുകൾ സഭയുടെ ഭാഗമായി തീരുമ്പോൾ ക്രിസ്തീയ ഭവനത്തിന്റെ ഒരു ഒരു തുടക്ക ഒരു ഒരു വർധനവ് മാത്രമായി തീരും സഭ. ഓരോ വിശ്വാസിയും ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ്. ഓരോ വിശ്വാസിയും ക്രിസ്തു ശരീരത്തെ പോറ്റി പുലർത്തുക യാത്ര ചെയ്യുക. എഫെസ്യർ ലേഖനം 5:4 അധ്യായത്തിന്റെ 16 വാക്യം.
From whom the whole body joined and held together by every joint with which it is equipped, when each part is working properly, makes the body grow so that it builds itself up in love.
ശരീരം മുഴുവനും വ്യക്തമായി ചേർന്നും ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉതവ് ലഭിക്കാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ്. സഭ അവന്റെ ശരീരവും അവന്റെ മണവാട്ടിയുമാണ്. ക്രിസ്തുവും തന്റെ മണവാട്ടിയായ സഭയും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ ഒരു വ്യക്തമായ മാതൃകയാണ് കുടുംബജീവിതം. വിവാഹബന്ധം എത്ര ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് വളരെ നിസ്സാരമെന്ന് വെച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെടുക പാടില്ല. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എഫെസ്യർ ലേഖനം 5:32, ഈ മർമ്മം വലിയത് എന്ന്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന്. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബ ജീവിതത്തെ നിസ്സാരമായിട്ട് കരുതുക പാടില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു എന്ന മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധത്തെ എത്ര കുടുംബജീവിതം വെളിപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബങ്ങൾ ഈ തരത്തിലുള്ളവയാണോ? ദൈവിക സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ, അഗാപ്പെ സ്നേഹം വെളിപ്പെടുന്നില്ല എങ്കിൽ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ സാധ്യവുമല്ല. സ്വർഗം നമ്മുടെ ഭവനത്തിൽ വരുന്നതിന് പകരം നരകമായിരിക്കും വരിക. ഭൂതങ്ങളായിരിക്കാം അവിടെ പ്രവേശിക്കുക. കുടുംബജീവിതം ക്രിസ്തീയ പല ക്രിസ്തീയ കുടുംബങ്ങളും സ്വർഗീയ ഭവനങ്ങളല്ല, മറിച്ച് പൈശാചിക ഭവനങ്ങളായി മാറും. എന്താണ് അതിന്റെ കാരണം? കാരണം വിശ്വാസികൾ ഈ സത്യം വളരെ ഉള്ളിൽ കൊള്ളുന്ന വിധത്തിൽ ഏറ്റെടുത്തിട്ടില്ല. കുടുംബത്തിനും സഭയ്ക്കും ആവശ്യമൊക്കെയും കർത്താവ് നൽകിയിട്ടുണ്ട്. യേശു തന്റെ സഭയ്ക്ക് വേണ്ടി കരുതുന്നു. യേശു കുടുംബത്തിന് വേണ്ടിയും കരുതുന്നു. സഭ ക്രിസ്തുവിനോട് വേർപിരിക്കാനാവാതവണ്ണം ബന്ധപ്പെട്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി കരുതുന്നില്ലെങ്കിൽ അവൻ തന്റെ മഹത്വത്തിനാണ് ഛേദം വരുത്തുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറയുന്നത് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നുവെന്ന്.
If he does not care for his church,
കർത്താവിന്റെ സഭയെ കരുതുന്നില്ല എങ്കിൽ
his own glory is diminished.
അവന്റെ സ്വന്തം മഹത്വത്തിന് അത്ര ക്ഷതം സംഭവിക്കും.
The church brings glory to him.
സഭ അവന് മഹത്വം കൊണ്ടുവരുന്നു.
By praise and by obedience.
സഭ ദൈവത്തെ കർത്താവിനെ അനുസരിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി യേശുവിന് മഹത്വം കൊണ്ടുവരും.
So in marriage,
അതുപോലെ തന്നെ വിവാഹ ബന്ധത്തിൽ
the husband's life is so intimately joined to his wife.
ഭർത്താക്കന്മാരുടെ ജീവിതം ഭാര്യമാരോട് വളരെ അടുത്ത് ചേർന്നിരിക്കുകയാണ്. അവർ ഒന്നാണ്, ഒരു ശരീരമാണ്. ഉൽപ്പത്തി പുസ്തകം 2:24 ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യ വിവാഹ ശുശ്രൂഷ നടത്തുന്നു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും.
He referred to the creation of Eve and the forming of the first woman.
Striyo
Apostle Paul refers to the creation of Eve
Apostle
and forming of the first woman. Ephesians 5:31
Ephesians 5:31 vakathil ee karyathe aadiya purushanum striyeyum devum vivahabandhathil cherkunnathinaana paramarshikkunnathu.
Therefore a man shall leave his father and mother and hold fast to his wife and the two shall become one.
Adumathu oru manushan appaneyum ammayum vittu bharyayodu pattichirum iruvaru oru dehamayi theerum.
Now let's go back to the Genesis passage.
Ini ulpatti pusthathil nam vaayicha bhaga ത്തിലേക്ക് മടങ്ങി പോയാൽ 2:18-25 വരെയുള്ള വാക്യങ്ങൾ.
Then the Lord God said, it is not good that man should be alone. I will make him a help of it for him.
അതിനെ യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു.
Now out of the ground the Lord God had formed every beast of the field and every bird of the heavens and brought them to the man to see what he would call them. Whatever the man called every living creature, that was its name.
യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ടുള്ള മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടും എന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി.
The man gave names to all livestock and to the birds of the heavens and to every beast of the field. But for Adam, there was not found a helper fit for him.
മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടു കിട്ടിയില്ല.
So the Lord God caused a deep sleep to fall upon the man. And while he slept, took one of his ribs and closed up its place with flesh.
അങ്ങനെ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരികളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. അവിടെ അനസ്തീഷ്യയും സർജറിയും നടക്കും. 22 വാക്യം.
And the rib that the Lord God had taken from the man, he made into a woman.
യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരികളിനെ ഒരു സ്ത്രീയാക്കി.
Creation.
സൃഷ്ടി നടത്തുന്നു.
And brought her to the man.
അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു.
Then the man said,
അപ്പോൾ മനുഷ്യൻ,
this at last is bone of my bones and flesh of my flesh. She shall be called woman because she was taken out of man.
ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു, ഇവളെ നാരിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാവും എന്ന് പറഞ്ഞു.
Maybe he looked at the scar, I don't know.
ഒരുപക്ഷെ അവൻ തന്റെ മുറിവ് നോക്കി കാണുമായിരിക്കും. അവന് അത് മനസ്സിലായി, ഇത് എന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസവും എന്ന് അവൻ തിരിച്ചറിഞ്ഞു.
In fact, I think if you have the Living Bible, it says, this is it.
ലിവിംഗ് വേദപുസ്തകത്തിൽ അതെ, സ്ത്രീയെ കണ്ടിട്ട് അതെ ഇവൾ തന്നെ എന്ന് അവൻ പറയുന്നതായിട്ട്
വായിക്കും.
അവൻ ഒരു ഗാനം ഉരുവിടുന്നതായിട്ട് തോന്നുന്നു. വേദപുസ്തകത്തിലെ ആദ്യത്തെ സംഗീതം കവിത, ഇതെപ്പോൾ എന്റെ അസ്ഥിക്ക് അസ്ഥി, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരലിൽ എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി
തീരും.
മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. മനുഷ്യൻ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നൽകിയിട്ടാണ് അവന് ഒരു മണവാട്ടി ലഭിക്കുന്നത്. എന്നാൽ ക്രിസ്തു തന്നെ തന്നെ മുഴുവനായിട്ട് നൽകി തന്റെ ഭാര്യയെ, തന്റെ മണവാട്ടിയെ നേടേണ്ടതിനായി. അവൻ കാൽവറി ക്രൂശിൽ അത്രേ അങ്ങനെ ചെയ്തത്. ദൈവം ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗം തുറന്നു. എന്നാൽ പാപമുള്ള മനുഷ്യൻ അവന്റെ ശരീരം അവന്റെ വിലാപ്പുറത്ത് കുത്തി. എഫെസ്യ ലേഖനം
5:31
ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും. ഭാര്യയോട് പറ്റിച്ചേരും എന്ന് നാം വായിക്കുന്നു.
ജോയിൻഡ് മീൻസ് ബി ഗ്ലൂഡ്,
പശ വെച്ച് ഒട്ടിക്കുന്നത് പോലെ ചേർന്നിരിക്കും.
സിമെന്റ് ടുഗദർ,
അല്ലെങ്കിൽ സിമെന്റ് ഇട്ട് ഒരുമിച്ച് ചേർക്കും. ചേർക്കുന്നത് പോലെ ആ ഉപ്പും കുരുമുളകും പോലെ തന്നെയാണ്. അവ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവയാണ്. ഉപ്പ് മാത്രമായാൽ ആ രുചിക്ക് കുറവ് വരും. ഉപ്പും മുളകും മുട്ടയ്ക്ക് നല്ല രുചി വരുത്തുക. രണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ, എന്നാൽ സ്നേഹത്തിൽ അവ ഒരുമിച്ച് ചേർക്കപ്പെടുന്നു. അത് യേശുവിന്റെ സ്നേഹത്താലാണ് ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്. അഗാപ്പെ സ്നേഹത്താലാണ് അവര് ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്. സഭാപ്രസംഗി 4:1. നാലാമധ്യായത്തിന്റെ 12 വാക്യം, രണ്ടു പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം, ഉപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ആരാണ് മൂന്നാമത്തെ ചരട്? ക്രിസ്തു തന്നെയാണ് മൂന്നാമത്തെ ചരട്. അവനാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ചരട്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ചേർക്കുകയും എന്നത് അവനാണ്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ചേർത്തത്
ദൈവമാവുകയാണ്.
അതുകൊണ്ട് അത്രേ അത് ഒരു ഉടമ്പടിയുടെ, വിശുദ്ധമായ ഒരു ഉടമ്പടിയുടെ ബന്ധമായി തീരുന്നു. അതൊരു കരാറല്ല, അതൊരു ഉടമ്പടിയാണ്. അത് വിശുദ്ധമായ ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ആ ബന്ധത്തിൽ ദൈവമുണ്ട്. എഫെസ്യ ലേഖനം 5:31. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
This is emphasizing the permanence of union.
ആ ഈ ബന്ധത്തിന്റെ തികവ് അല്ലെങ്കിൽ അതിന്റെ അത് എന്നേക്കുമുള്ള ഒരു ബന്ധം എന്ന് സൂചിപ്പിക്കുന്നത്ര ഈ പദപ്രയോഗം.
Jesus was asked a question which is a very disturbing question actually. Matthew 19.
മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ കർത്താവിനോട് ബുദ്ധിമുട്ടുളവാക്കുന്നതായ ഒരു ചോദ്യം ചോദിക്കുന്നത് നാം
കാണാം.
19 അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.
Very crafty people, they came to him, they said, Therefore, Jesus said, a man shall leave his father and his mother and hold fast to his wife, and the two shall become one flesh.
യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
So they are no longer two but one flesh.
അവർ രണ്ട്,
God has joined together, let not man separate.
അവർ രണ്ടല്ല ഒന്നത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു.
Now they come up with the question.
അപ്പോൾ അവർ ചോദ്യം അവനോട് ചോദിച്ചു.
They said to him, why didn't Moses command one to give a certificate of divorce and to send her away?
എന്നാൽ അവനോട് ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു.
He said to them,
അവനോട് പറഞ്ഞത്,
because of your hardness of heart, Moses allowed you to divorce your wife. But from the beginning it was not.
നിങ്ങളുടെ ഹൃദയകാടിന്റെ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഒൻപതാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത് ഒരു ശരീരമായി തീരേണ്ടതിനാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉറ്റബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. എഫെസ്യ ലേഖനം 5:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അതുകൊണ്ട് പറയുന്നത്, അവണം തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു.
Hated his own flesh but nourishes and cherishes it just as Christ does the church. Because we are members of his body.
ആര് തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തി അത്ര ചെയ്യുന്നത് നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ.
So a Christian husband should take care of his wife in the same way that he naturally takes care of himself.
അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ ഭർത്താക്കന്മാർ സ്വയം കരുതുന്നത് പോലെ തന്നെ തന്റെ ഭാര്യ തങ്ങളുടെ ഭാര്യമാരെ
കരുതേണ്ടതാണ്.
അവൻ ത്യാഗപൂർണമായി അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്.
In fact, in some of the marriage ceremonies in the Christian marriage,
വിവാഹത്തിൽ ചില വിവാഹ ശുശ്രൂഷകളിൽ
along with the wedding vows there is this that the husband is told you will clothe her
വാഹവടം വാഹവടമ്പടിയുടെ ഭാഗമായ ഉടമ്പടിയിൽ നീ അവൾ നീ കഴിച്ചില്ലെങ്കിലും അവളെ കഴിപ്പിക്കണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. അത് ത്യാഗപൂർണമായ ഒരു സ്നേഹബന്ധത്തെ അത്ര സൂചിപ്പിക്കുന്നു. അവളെ അവൾക്ക് മുൻഗണന നൽകണം എന്നത്രേ അത്
സൂചിപ്പിക്കുന്നു.
സ്വന്തം ശരീരത്തെ കരുതുന്ന പോലെ തന്നെ ഭാര്യമാരെയും കരുതേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പി ലേഖന രണ്ടാം അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും.
Do nothing from selfish ambition or conceit, but in humility count others more significant than yourselves.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ.
Let each of you look not only to his own interest but also to the interest of others.
ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം.
When a husband loves his wife in this manner,
ഈ വിധത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിക്കുമ്പോൾ, അവൻ സ്വന്തം താല്പര്യം മാത്രമല്ല അന്വേഷിക്കുന്നത്, പ്രാഥമികമായിട്ടും ഭാര്യയുടെ താല്പര്യത്തിന്റെ മുൻഗണന നൽകുന്നത്. ഇതേ വിധത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിക്കുമ്പോൾ അവൻ തനിക്ക് തന്നെ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുക. തന്റെ ഭാര്യയിൽ നിന്നും കർത്താവിൽ നിന്നും അവൻ തനിക്ക് അനുഗ്രഹത്തിന് വഴികളെ തുറക്കുന്നു. അതുകൊണ്ടാണ് എഫെസ്യലേഖനം 5:28 വാക്യം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്ന്. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കാൾ ഉറ്റ ബന്ധമാണ് വിശ്വാസിക്ക് കർത്താവിനോടുള്ള ബന്ധം. വിവാഹ ബന്ധത്തിൽ പൗലോസ് ദൈവത്തിന്റെ പദ്ധതി എത്ര മനുഷ്യ വേണ്ടിയുള്ള പദ്ധതി എത്ര ഉദാഹരണമായി
കാണിക്കുന്നു.
ക്രിസ്തുവും ശരീരം മണവാട്ടിയായ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തേണ്ടതിനത്ര വിവാഹബന്ധത്തെ ഒരു ഉദാഹരണമായി കാണിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ഉറ്റ ബന്ധമാണ് ക്രിസ്തുവും ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധം. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെക്കാൾ അധികം സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിക്കാതെ അവൾ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ആരാണ് അവളെന്ന് അവൻ ചോദിച്ചു. യേശു എന്ന് ഞാൻ മറുപടി
പറഞ്ഞു.
അതിന്റെ അവളുടെ മറുപടി
ഇങ്ങനെയായിരുന്നു,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിലധികമായി അവനെ സ്നേഹിക്കുന്നുവെന്ന്. വിവാഹം പ്രാവർത്തികമാകുവാനുള്ള ഏക മാർഗവും ഇത്
തന്നെയാണ്.
നിന്റെ ജീവിത പങ്കാളിയെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവളെ സ്നേഹിപ്പാൻ ആവശ്യമായ സ്നേഹം അവൻ നിന്റെ ഹൃദയത്തിൽ പകരും. നിന്റെ വിവാഹബന്ധം പ്രവർത്തികമായ ഒരു ബന്ധമായി, അല്ലെങ്കിൽ വിവാഹബന്ധം ഇളകുന്ന മണ്ണിലാണ്.
Now Paul uses God's plan for human marriage to explain the unique relationship between Jesus and his bride, the church.
മാനുഷിക വിവാഹബന്ധത്തിന്റെ ഉദാഹരണമായി എടുത്ത് ക്രിസ്തുവും അവന്റെ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തെ അത്ര പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു.
So he calls it a profound mystery.
അതുകൊണ്ട് അതിനെ വലിയൊരു മർമ്മം എന്ന് താൻ വിളിക്കുന്നു.
He says he's telling his readers this real subject is a great mystery.
തന്റെ വായനക്കാരോട് താൻ ഓർമ്മപ്പെടുത്തുന്ന ഈ വിഷയം വളരെ വലിയൊരു മർമ്മമാണ്.
Ephesians 5:32.
5:32 32-ാം വാക്യം.
This mystery is profound.
ഈ മർമ്മം വലിയത്.
ഞാൻ
ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. മാനുഷികമായ വിവാഹ ബന്ധവും ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്.
അൺലൈക്ക് ഹ്യൂമൻ മാരേജ്,
മാനുഷിക വിവാഹത്തിന് വ്യത്യസ്തമായി, ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം നിത്യതയോളം നിലനിൽക്കുന്നതായ ബന്ധമാണ്. അത് നിത്യതയിലുടനീളം നിലനിൽക്കുന്ന ബന്ധമാണ്.
മാരേജ് ഈസ് ഫോർ
വിവാഹബന്ധം ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. സ്വർഗത്തിൽ വിവാഹമില്ലല്ലോ. എന്നാൽ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം അത് തനതായ ഒരു ബന്ധമാണ്. അത് നിത്യമായ ബന്ധവുമാണ്. അത് ഗംഭീരമായ ഒരു സംഗതിയാണ്. സ്വർഗത്തിൽ വിവാഹബന്ധങ്ങളില്ല.
മത്തായിയുടെ
സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം.
For in the resurrection that neither marry nor are given in marriage but are like angels in heaven.
പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിൽ ദൂതന്മാരെ പോലെ എത്രേ ആകുന്നു.
In the Christian's home, the husband-wife relationship, when lived under the lordship of Jesus Christ, will reflect the believer's union with Christ.
ക്രിസ്തീയ ഭവനത്തിൽ ഭാര്യാഭർത്താക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിന് സമാനമായ വിധത്തിൽ പെരുമാറുമ്പോൾ അത് ക്രിസ്തുവും ശരീരവും അവന്റെ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തെ അത്ര വെളിപ്പെടുത്തുന്നു.
Now in the Christian home,
ക്രിസ്തീയ ഭവനത്തിൽ
the husband and wife relationship must be under the lordship of Jesus.
ഭാര്യാഭർത്തൃ ബന്ധം യേശുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടതായിരിക്കണം.
What will happen?
അങ്ങനെയാണെങ്കിൽ വിവാഹബന്ധത്തിൽ എന്ത് സംഭവിക്കും?
When the husband gets closer to the heart of Christ,
ഭർത്താവ് ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ,
and the wife gets closer to the heart of Christ,
ഭാര്യ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ,
Christ is Lord of both their lives,
അവരുടെ ഇരുവരുടെയും ജീവിതത്തിൽ യേശു കർത്താവായിരിക്കുമ്പോൾ,
what automatically happens?
എന്താണ് സ്വാഭാവികമായും സംഭവിക്കുക?
It's like a triangle.
അതൊരു ത്രികോണം പോലെയാണ്.
The apex is Jesus.
അതിന്റെ കൂർത്ത ഭാഗം യേശുവിൽ ആണ് എന്ന് കരുതുക.
Husband is on one corner of the triangle.
ഒരു മൂലക്ക് ത്രികോണത്തിന്റെ ഒരു മൂലക്കൊക്കെ ഭർത്താവ്, മറുമൂലക്ക് ഭാര്യ, അവർക്ക് ഇരുവർക്കും യേശു കർത്താവാകുമ്പോൾ, അവർ കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ എന്തായിരിക്കും ഫലം? ഈ ത്രികോണത്തിൽ എന്ത് സംഭവിക്കും? അവർ ഇരുവരും തമ്മിൽ ചേർന്ന് വരുവാനിടയായി. ഇതാണ് വിവാഹബന്ധത്തിന്റെ രഹസ്യം. പൗലോസ് ഒരു ഉപദേശത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, ഭാര്യമാരോ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം.
All of this requires the power of the Holy Spirit.
ഇതെല്ലാം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മുടേതായ ശക്തിയിൽ സാധ്യമായ സംഗതിയല്ല.
Ephesians
5:33. Ephesians 5:33.
However, let each one of you love his wife as himself, and let the wife see that she respects her husband.
നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്.
So there is deep intimacy and sacredness when two believers enter into the
രണ്ട് വിശ്വാസികളായ രണ്ടുപേർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ ഒരു വിശുദ്ധിയുണ്ട്, ആഴത്തിലുള്ളതായ ബന്ധമുണ്ട്. ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ തന്റെ ഭർത്താവിന് വിധേയപ്പെടുന്നു. ഭർത്താവിനെ കീഴ്പ്പെടുന്നതിൽ അവൾ ഭർത്താവിനോടുള്ള ബഹുമാനം കാണിക്കുന്നു. ഈ വിവാഹബന്ധം, ഈ സ്നേഹബന്ധം, വിശ്വസിക്കുന്നതായ വ്യക്തികൾ തമ്മിലുള്ളതായ ഈ സ്നേഹബന്ധം,
ഇറ്റ് ഈസ് എ വിഷ്വൽ എക്സ്പ്രഷൻ ഓഫ് ലവ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചർച്ച്.
ക്രിസ്തു തന്റെ സഭയും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ പ്രകടമായ ഒരു ഭാവമാണ്.
Now if Christian husbands and wives have the power of the Spirit to enable them,
ക്രിസ്തീയ ഭാര്യാഭർത്താക്കന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നുവെങ്കിൽ, അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃക അവരെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അനേകം ക്രിസ്തീയ വിവാഹബന്ധങ്ങളും തകർന്നു പോകുന്നത്? ഇതിന്റെ കാരണം ഇവരിൽ ആരോ ഒരാൾ ദൈവഹിതത്തിൽ നിന്ന് പുറത്താണ് എന്നത്ര. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു.
Just because two believers know each other,
രണ്ട് വിശ്വാസികൾക്ക് പരസ്പരം അറിയാം എന്നുള്ളത് കൊണ്ട്, രണ്ട് വിശ്വാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
Now very easy, nowadays very easy, people say first all that you need to do is be two believers, you can get married.
രണ്ട് വിശ്വാസികളായി തീർന്നാൽ മതി എന്നാണ് ആളുകൾ ഇന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് രണ്ട് വിശ്വാസികൾ മാത്രം.
Because 2 Corinthians 6:14 says be not unequally.
രണ്ട് കൊരിന്ത്യർ 2:14 പറയുന്നു അവിശ്വാസികളുമായി ഇണയില്ല, പിണക്കൂടരുത്.
That's a foundational truth.
അത് അടിസ്ഥാനപരമായി സത്യവുമാണ്, അതിന് സംശയമില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേർ വിശ്വാസികളായതുകൊണ്ട് മാത്രം നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്നില്ല.
Just because two believers know each other,
രണ്ട് വിശ്വാസികൾക്ക് തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം,
and they get along together,
അവർക്ക് ചേർന്ന് പോകാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം,
it does not mean that they are supposed to get married.
അവർ വിവാഹിതരായി തീരുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥമില്ല.
In fact, I said last Sunday,
കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു,
not every believer is supposed to marry.
എല്ലാ വിശ്വാസികളും വിവാഹം കഴിക്കുവാൻ തന്നെ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല.
Now you might say, Pastor, it's easy for you to say because you already married and you have a grandson.
നീ വിവാഹം കഴിച്ചു, നിനക്ക് കൊച്ചുമകളും ഉള്ളത് കൊണ്ട് ഇത് പറയാൻ നിനക്ക് എളുപ്പമാണ് എന്ന് പാസ്റ്റർ നിങ്ങളോട്
പറയുമായിരുന്നു.
എനിക്ക് വിവാഹം കഴിക്കാതെ കഴിയുവാനുള്ളതായ അവസ്ഥയല്ല ദൈവം
നൽകിയിട്ടുള്ളത്.
എന്നാൽ ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ചെയ്യുവാനായിട്ടുള്ളതായ കഴിവ് കൃപ ദൈവം
നൽകിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക ഇരിക്കുക എന്നുള്ളത് അത്രേ അവരെ കുറിച്ചുള്ള ദൈവഹിതം. അങ്ങനെയുള്ളതായ അനേകം ദൈവദാസന്മാർ ഉണ്ട്
എന്നറിയുക.
ഡോക്ടർ ജോൺ സ്റ്റോട്ട് അങ്ങനെ ഒരാളായിരുന്നു. അവൻ തന്റെ ജീവിതകാലം മുഴുവനും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ല. കർത്താവിൽ ശുശ്രൂഷ ചെയ്യുന്ന ആ തരത്തിലുള്ള അനേകം വിശ്വാസികളെ എനിക്കറിയാം. അവർക്ക് വിവാഹബന്ധം കൂടാതെ ജീവിക്കാനുള്ളതായ കൃപ ദൈവം നൽകിയിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 12
വാക്യം.
ഷണ്ണന്മാര് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് വരുന്ന 7 അപ്പോസ്തലനായ പൗലോസും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 7-9 വരെയുള്ള വാക്യങ്ങൾ.
But each has his own gift from God, one of one kind and one of another. To the unmarried and the widows I say that it is good for them to remain single as I am. Paul was single.
പൗലോസ് ഇങ്ങനെ പറയുന്നു, സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താന്താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ഒൻപതാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലും അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. ഒരു വിശ്വാസി അവിശ്വാസി വിവാഹം കഴിക്കുന്നത് നിശ്ചയമായും തെറ്റാണ്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ അതോട് ചേർത്ത് പറയട്ടെ, എന്നാൽ ദൈവഹിതപ്രകാരം അല്ലാതെ രണ്ട് വിശ്വാസികൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒരുപോലെ തെറ്റാണ്. ഇന്ന് രാവിലെ ആരാധനാ മധ്യേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. സഭയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് യാത്രയാകുന്ന ഒരു സഹോദരനെ യാത്ര ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അവൻ വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കുന്ന പ്രായമായി. ചടങ്ങിൽ പങ്കെടുത്തതായ വിവാഹിതരല്ലാത്ത എല്ലാവരും പാസ്റ്ററെ ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. കേരളത്തിൽ പെൺകുട്ടികളെ കണ്ടെത്തുക എളുപ്പമാണ്, പുരുഷന്മാരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാനുണ്ട്, എനിക്ക് പറവാനുണ്ടെന്ന് പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ രണ്ടാമത്തെ തീരുമാനമാണ് വിവാഹ
തീരുമാനം.
ഒന്നാമത്തെ ഏറ്റവും മുഖ്യമായ തീരുമാനം യേശുവിനെ നിന്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് വിവാഹ ജീവിതം. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ദൂത് പറഞ്ഞ ശേഷം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് വിവാഹബന്ധം എന്നുള്ളത് രണ്ടാമത്തെ മുഖ്യ തീരുമാനമാണ് എന്ന് പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. കാരണം അത് ജീവൻ ഉള്ളിടത്തോളം കാലം ഉള്ളതായ ഒരു തീരുമാനമാണ്, ഒരു ബന്ധമാണ്. നീ വിശ്വാസിയാണ്, നീ വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അത് അടിസ്ഥാനപരമായ സത്യമാണ്. എന്നാൽ ഒരാൾ വിശ്വാസി ആയതുകൊണ്ട് മാത്രം അയാളെ വിവാഹം കഴിക്കണം എന്നില്ല. എന്നാൽ കാരണം ആ പ്രത്യേക വ്യക്തിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ആയിരിക്കണം എന്നില്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള
യുദ്ധം.
അവളെ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് താല്പര്യമുള്ളത് കൊണ്ട് നീ വിവാഹം കഴിക്കുന്നെങ്കിൽ ദൈവഹിതം നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതത്തിൽ നിന്ന് നീ അകന്നു പോകുകയാണ്. അതിന്റെ ഫലം എന്തായിരിക്കും?
for you for the rest of life.
നിന്റെ ജീവിതകാലം മുഴുവനും ആ വിവാഹബന്ധം നിനക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും.
You will have two problems.
നിനക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും.
You will not be able to love the Lord, love God your father and worship him as you ought.
പിതാവായ ദൈവത്തെ യഥാർത്ഥ വേണ്ട വിധത്തിൽ ആരാധിപ്പാനും സ്നേഹിപ്പാനും നിനക്ക് കഴിയില്ല.
And you have a second problem.
രണ്ടാമത് നിനക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാവും.
You will not be able to know and do the will of God.
ദൈവഹിതം അറിയുവാനും അത് ചെയ്യുവാനും നിനക്ക് സാധ്യമായി തീരും.
These two problems you will have.
ഈ രണ്ട് പ്രോബ്ലം പ്രശ്നങ്ങൾ നിനക്കുണ്ടാവും.
Do you want life additional problems?
ഇപ്പോൾ ഉള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ പ്രശ്നത്തോടു കൂടി ഒരു ജീവിതമാണോ നീ
ആഗ്രഹിക്കുന്നത്?
അതുകൊണ്ട് ദൈവം നിന്റെ അടുത്തേക്ക് നയിക്കുന്ന ആളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി തമ്മിൽ വിവാഹം കഴിക്കുന്നത് ശരിയാണ് എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ആശ്രയിക്കുന്നു. ദൈവഹിതത്തിൽ അല്ല എങ്കിൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും ശരിയല്ല. എന്നാൽ നിശ്ചയമായിട്ടും ഒരു വിശ്വാസി അവിശ്വാസി വിവാഹം കഴിക്കുന്നത് ശരിയല്ല തന്നെ. രണ്ട് വിശ്വാസികൾ ദൈവഹിത പ്രകാരം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു എങ്കിൽ തന്നെ അവർ ദൈവഹിതത്തിൽ തന്നെ തുടരേണ്ടത്
ആവശ്യമാണ്.
ഭർത്താവിനും ഭാര്യയ്ക്കുമുള്ള ഉത്തരവാദിത്വമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിന്റെ ചുമതല ഭാര്യയ്ക്ക് തന്റെ അവളെ കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുവാൻ സഹായിക്കുക എന്നുള്ളതും ഭാര്യയുടെ ഉത്തരവാദിത്വം ഭർത്താവിന് അവനെ കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് കണ്ടെത്തുവാൻ സഹായിക്കുക എന്നുള്ളതുമാണ്. ദൈവഹിതം കണ്ടെത്തുവാനും അത് അനുഷ്ഠിപ്പാനും ഇരുവരും അന്യോന്യം ഉത്സാഹിപ്പിക്കുക. അങ്ങനെയെങ്കിൽ അവരുടെ വിവാഹബന്ധത്തിൽ പോരായ്മകൾ ഉണ്ടാകില്ല, ചേരാത്ത കാര്യങ്ങൾ ഉണ്ടാകില്ല. ദൈവം കൂടുതലായി തന്റെ സ്നേഹം അവരുടെ മധ്യേ പകരുകയും
ചെയ്യും.
അവരുടെ ബന്ധത്തിനെ നിലനിർത്തുന്നതായ അഗാപ്പെ സ്നേഹം അവരുടെ ജീവിതത്തിൽ കൂടുതൽ സഹായകരമായി തീരും. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ഭവനം തുടരണമെന്നുണ്ടെങ്കിൽ നാം ഈ നിലയിൽ തുടരേണ്ടത്
ആവശ്യമാണ്.
ആത്മാവിന്റെ ഫലം സ്നേഹമാണ്.
Galatians 5:22.
ഗലാത്യ ലേഖനം 5:22 ഇരുപത്തിരണ്ടാം വാക്യം അതാണല്ലോ പറയുന്നത്.
Unless both husband and wife are walking in the spirit,
ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും ആത്മാവിന്റെ സഹായത്താൽ ജീവിക്കുന്നില്ല എങ്കിൽ
they cannot share the love of Christ.
അവർക്ക് ദൈവ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുകയില്ല.
This is the love that is so beautifully described in 1 Corinthians chapter 13.
ഒന്ന് കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ മനോഹരമായി വിവരിക്കപ്പെട്ടിരിക്കുന്നതായ സ്നേഹം ഇത്തരത്തിലുള്ളതായ സ്നേഹമാണ്.
Verses 1-13.
ഒന്ന് മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഓർക്കുക.
If I speak in the tongues of men and of angels but have not love, I am a noisy gong or a clanging cymbal.
ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ.
And if I have prophetic powers and understand all mysteries and all knowledge and if I have all faith so as to remove mountains but have not love, I am nothing. See, Paul is saying you have all these gifts of the spirit, you don't have love, nothing.
ആത്മാവിന്റെ എല്ലാ വിധമായ കൃപാവരങ്ങളും നിനക്കുണ്ട്, എന്നാൽ സ്നേഹം നിന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്നത്രേ പൗലോസ് പറയുന്നു.
If I give away all I have and if I deliver up my body to be burned but have not love, I gain nothing.
എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അത്രേ ശമുവൽ പുരോഹിതൻ ശൗലിനോട് പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ഉത്തമമൻ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഇനി കേൾക്കുക, സ്നേഹം എല്ലാം പൊറുക്കുന്നു.
Will you bear with your wife?
ഭാര്യയോടെല്ലാം പൊറുക്കുവാൻ കഴിയുമോ? മക്കളോട് പൊറുക്കുവാൻ കഴിയുമോ? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല. പ്രവചനപരമോ
നീങ്ങിപ്പോവും,
ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോവും. അംശമായി നാം മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി
നീങ്ങിപ്പോകും.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു
കളഞ്ഞു.
ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി
കാണുന്നു.
ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ?
But the greatest of these is love.
സ്നേഹം തന്നെ.
The root of most marital problems.
വിവാഹബന്ധത്തിന്റെ പ്രശ്നങ്ങളുടെ ഏറ്റവും അടിയിലുള്ള വേര്, തായ് വേര്,
it is sin.
പാപമത്രം. ഒരു പാസ്റ്ററായ പാസ്റ്ററും തന്റെ ഭാര്യയും വിവാഹ ആലോചനകൾക്കായിട്ട് ഭാര്യാഭർത്താക്കന്മാർ ഒരു പാസ്റ്ററെ എടുക്കൽ കൗൺസിലിംഗിന് വന്നതിന്റെ കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഭർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, വിവാഹ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ പോരാട്ടമുണ്ടെന്നായി.
The root of all sin is selfishness.
Ella paavathinteyum pinnil swarthathayanu.
Root of all marital problems is sin.
Ella vivahabandhathinteyum vivahabandhathile porayumgalude prashnam paapamaanu.
The root of all sin is selfishness.
Ella paavathinte pinnil swarthathayundu.
And submission to Christ and to one another.
Christuvinodulla vidheyathum anyonyamulla vidheyathum.
That's the only way to overcome selfishness.
Swarthathaye adijeevikkanulla eka margam adu maathramaanu.
Then your primary concern is to feed her before you feed yourself.
Angeneengil nee kalichillayengilum avade kalpikkuka ennu അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമായി മാത്രം. അവൾക്ക് സുരക്ഷിതം കണ്ടെത്തുക, അത് നിനക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി
മാറും.
നാം ക്രിസ്തുവിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ സാധ്യമല്ല. നാം ക്രിസ്തുവിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കി അന്യോന്യം സ്നേഹിപ്പാൻ തക്കോണം, നിസ്വാർത്ഥമായി സ്നേഹിപ്പാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കും. അതത്രേ ത്യാഗപൂർണമായ സ്നേഹം, അതത്രേ യഥാർത്ഥത്തിലുള്ള
സ്നേഹം,
അത് നമ്മെ വിശുദ്ധീകരിക്കുന്നതായ സ്നേഹം, അത് നിർമ്മലമായ സ്നേഹമാണ്, അത് പാപത്താൽ കളങ്കിതമല്ല, അത് ഏറെ തൃപ്തി നൽകുന്നതായ ഒരു ബന്ധമാണ്. ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതും ഈ വിധത്തിലാണ്. ഇനി നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യം
ഇതാണ്,
വിവാഹത്തിൽ ഇങ്ങനെ മാത്രമേ കാര്യങ്ങൾ ശരിയായ നിലയിൽ സംഭവിക്കുകയുള്ളൂ. സഭയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എങ്ങനെ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും? ആത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ തക്കോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അവൻ പുതുതായി ജനിക്കേണ്ടത്
ആവശ്യമാണ്.
തന്റെ പാപത്തെ കുറിച്ച് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് പുതുജനം ലഭിക്കുന്നു, അവന് പുതുജനം പ്രാപിക്കാൻ കഴിയുന്നു. ദിവ്യ സ്വഭാവത്തിന് അവൻ കൂട്ടാളിയായി തീരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ കടന്നു
വരുന്നു.
അതോടൊപ്പം കർത്താവിനെ ബഹുമാനിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ളതായ ആത്മാർത്ഥമായ ഒരു താല്പര്യം ഉണ്ടാകേണ്ടത്
ആവശ്യം.
ഇതിനത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകിയത്. എന്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതെന്ന് യേശു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 14
വാക്യം,
അവൻ എന്നെ മഹത്വപ്പെടുത്തും, എനിക്കുള്ളതിൽ എടുത്ത് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. നാം പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ
ഉപയോഗിക്കുകയാണ്.
അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടുള്ള ഒരു ആത്മാർത്ഥമാണ് പരിശുദ്ധാത്മാവിനായ താല്പര്യം തമ്മിൽ ഉണ്ടാകേണ്ടതാണ്.
The thirst for the spirit is very important.
ആത്മാവിനായുള്ള ദാഹം സുപ്രധാനമാണ്.
The believer makes an honest confession that he cannot do God's will apart from God's power.
ദൈവത്തിന്റെ ശക്തി കൂടാതെ ദൈവഹിതം അനുഷ്ഠിക്കാൻ കഴിയയില്ല എന്ന് വിശ്വാസി ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്.
Now normally what happens is when a marriage comes to a break point, that's when the couple starts thinking of this.
ഒരു വിവാഹബന്ധം തകർച്ചയുടെ വക്കത്തെത്തുമ്പോഴാണ് ഭാര്യാഭർത്താക്കന്മാർ ഇതേക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്.
Until then they kind of manage with human love.
അതുവരെയും അവർ തങ്ങളുടെ മാനുഷികമായ സ്നേഹത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കും.
But situations will come in your life.
എന്നാൽ
you will reach a break point if you're trying to manage your marriage outside of agape in human love.
ദൈവിക സ്നേഹം കൂടാതെ മാനുഷികമായ സ്നേഹത്തിൽ വിവാഹബന്ധത്തെ കേടുപാടുകൾ തീർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും അത് തകർച്ചയുടെ വക്കത്തെത്തുന്നതായ ഒരു അവസ്ഥയിലെത്തും.
So then you must come to a point of honest confession.
അങ്ങനെയെങ്കിൽ നാം യഥാർത്ഥത്തിൽ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്.
That your marriage is not going to work apart from God's love, God's power.
ദൈവത്തിന്റെ ശക്തി കൂടാതെ ദൈവസ്നേഹം കൂടാതെ എന്റെ വിവാഹ ജീവിതം മുമ്പോട്ട് പോകുക അസാധ്യമായി തീർന്നിരിക്കുന്നു.
And you need the fullness of the Holy Spirit.
എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറം ആവശ്യമാണ്.
Number 3.
മൂന്നാമതായി,
we must claim the promise of John chapter 7:37-39.
യോഹന്നാന്റെ സുവിശേഷം 7:37-39 വാക്യങ്ങളിലുള്ള ദൈവ വാഗ്ദത്തം നാം അവകാശപ്പെടുത്തേണ്ടതാണ്.
Last day of the feast, the great day, Jesus stood up and cried out, if anyone thirst,
ഉത്സവത്തിന്റെ ഒടുക്ക മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം ദാഹമുണ്ടാകേണ്ടത്
ആവശ്യമാണ്.
എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കും, ഇതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു എന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ്
വന്നിട്ടില്ലായിരുന്നു.
ജീവജല നദികളെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. നദികൾ, ജീവജല നദികൾ, അവിടെ ബഹുത്വമുണ്ട്. ജീവജല നദികളാണ് അത്, ധാരാളം ഉണ്ട് എന്നത്ര സൂചിപ്പിക്കുന്നത്.
And there needs to be a thirst for this.
ഇതിനായിട്ടുള്ള ഒരു ദാഹം ആവശ്യമാണ്.
And you claim this promise because God says he'll give you ask.
നാം ചോദിക്കുന്നെങ്കിൽ അവൻ നമുക്ക് നൽകുമെന്ന് ദൈവം പറഞ്ഞിരിക്കാൻ ഈ വാഗ്ദാനം നാം അവകാശപ്പെടുത്തേണ്ടതാണ്.
That's why he says if any man thirst, let him come unto me.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
Without the power of the Holy Spirit, your marriage can't work.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലായെങ്കിൽ നമ്മുടെ വിവാഹബന്ധം മുൻപോട്ട് പോകുകയില്ല.
Normally you come for the fullness of the Holy Spirit when your marriage is cracking to pieces.
വിവാഹബന്ധം തകർച്ചയുടെ ത്തെത്തുമ്പോഴാണ് പലപ്പോഴും ആത്മാവിന്റെ നിറവിനായിട്ട് ആളുകൾ കടന്നു വരാറുള്ളത്.
God is merciful.
എന്നാൽ ദൈവം കരുണയുള്ളവനാണ്.
You see, I'm really thirsty.
ഇന്ന് ഞാൻ ഇന്നെനിക്ക് വളരെ ദാഹം തോന്നുന്നു.
The glass is filled almost twice over.
രണ്ടു തവണയെങ്കിലും ഈ ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിരുന്നു.
If I'm not thirsty, I can't drink.
എനിക്ക് ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കുക അസാധ്യമാണ്.
But I'm thirsty, I can keep drinking.
എന്നാൽ ദാഹമുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയും.
And that's what it is when you come to the Holy Spirit.
ദൈവത്തിന്റെ സന്നിധി ആത്മാവിന്റെ അടുക്കലേക്ക് വരുമ്പോഴും ഇതത്രേ സംഭവിക്കേണ്ടത്.
And you want more and more of him.
അവനെ നാം കൂടുതൽ കൂടുതലായി ആഗ്രഹിക്കും.
Ask and it shall be given.
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും.
Seek and you shall find.
അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും.
He's not going to, you ask for bread, he's not going to give you.
നിങ്ങൾ അപ്പം ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് കല്ലിനെ തരികയില്ല.
He's not going to give you serpent, he's going to give you bread.
അവൻ കല്ല് തരികയില്ല, അപ്പോ അത്രേ തരുവാൻ പോകുന്നു.
You ask for fish, he won't give you serpent.
മീൻ ചോദിച്ചാൽ പാമ്പിനെ തരുമോ?
How much more your heavenly father will give you the Holy Spirit if you ask.
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും.
So we must thirst for the Spirit.
അതുകൊണ്ട് ആത്മാവിനായുള്ള ഒരു ദാഹം നമ്മിൽ ആവശ്യമാണ്.
Number 4.
നാലാമതായി,
we must yield by faith, yield yourself to Christ.
വിശ്വാസത്താൽ നാം കർത്താവിനെ നമ്മെ തന്നെ കീഴ്പ്പെടുത്തേണ്ടതാണ്.
That word yield means present.
വിധേയപ്പെടുത്തുക എന്നുള്ളത്
it's a surrender.
അത് സമർപ്പണത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
By faith you ask him for the fullness of the Holy Spirit.
വിശ്വാസത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നാം ചോദിക്കുകയാണ്.
And by faith you receive.
വിശ്വാസത്താൽ അത്രേ നാം അത് പ്രാപിക്കുകയും ചെയ്തു.
And that's what will happen.
അതിന്റെ ഫലം എന്തായിരിക്കും?
You will find when you're filled with the Spirit.
നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടും.
You will be more and more joyful.
നാം കൂടുതൽ സന്തോഷമുള്ളവരായി തീരും.
Thank you. You will be more and more thankful.
നിങ്ങൾ നന്ദിയുള്ളവരായി തീരും.
You will be more and more submissive.
നിങ്ങൾ കൂടുതൽ വിധേയപ്പെടുവാൻ തയ്യാറുള്ളവരായി തീരും.
And you will know that God is answering your cry.
നിങ്ങളുടെ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകുന്നുണ്ട് എന്നുള്ള അറിവും നിങ്ങൾക്ക് ലഭിക്കും.
In your marriage, I tell you, who will make the difference? Who knows the difference?
ആർക്കാണ് നിങ്ങളുടെ വിവാഹബന്ധത്തിൽ ഈ കാര്യത്തിൽ ആർക്കാണ് ഈ വ്യത്യാസം തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഭാര്യ എത്ര അത് ആദ്യം തിരിച്ചറിയുവാൻ പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും അത് ആദ്യം തിരിച്ചറിയും. നിങ്ങളുടെ സന്തോഷം ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ചറിയും. നിങ്ങളുടെ നന്ദിയുടെ മനോഭാവം അവർ തിരിച്ചറിയും. നിങ്ങളുടെ വിധേയത്വം അവർ തിരിച്ചറിയുവാൻ
തുടങ്ങും.
ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതായ ഉറപ്പും നിങ്ങൾക്ക് ലഭിക്കും. അതത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അടയാളം. അഞ്ചാമതായി ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് എത്ര ഉപയോഗിക്കും. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഉപയോഗിക്കും. കൊലോസ്ലേഖനം 3:16 വാക്യം നാം വായിക്കുമ്പോൾ, 4:16 മുതൽ 3:16 മുതൽ 4:1 വായിക്കുമ്പോൾ, എഫെസ്യ ലേഖനമായിട്ട് ഒരു സമാനത അവിടെ കാണാൻ കഴിയും. കൊലോസ്ലേഖനം 3:16 16 മുതൽ 25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പൗലോസ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തര പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടുവരിപ്പി. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴ്പ്പെടുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ.
Children, obey your parents in everything, for this pleases the Lord. Fathers, do not provoke your children, lest they become discouraged. Bond servants, obey in everything those who are your earthly masters, not by way of eye service as people pleases, but with sincerity of heart fearing the Lord.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ഇടപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യർ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്ര അനുസരിക്കേണ്ടത്.
Whatever you do, work heartily, ask for the Lord and not for men, knowing that from the Lord you will receive the inheritance as your reward. You are serving the Lord Jesus Christ.
നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ.
For the wrongdoer will be paid back for the wrong he has done, and there is no partiality.
അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തവണ്ണം പ്രാപിക്കും, മുഖപക്ഷമില്ല.
And Colossians 4:1.
കൊലോസ് ലേഖനം 1:4.
Masters, treat your bondservants justly and fairly, knowing that you also have a master in heaven.
യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ യജമാൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ.
Parallel passage in Ephesians which is studying.
നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തോട് സമാനമായ ഭാഗം മാത്രമേ ഇത്.
In Colossians he starts the passage by saying, let the word of Christ dwell in you richly.
ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യമായി വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ ആരംഭിക്കുന്നത്.
But in Ephesians the passage begins by Paul saying, Ephesians 5:18, do not get drunk with wine, for that is debauchery, but be filled with the Holy Spirit.
എഫെസ്യ ലേഖനം 5:18 ആരംഭിക്കുമ്പോൾ, വീഞ്ഞു കുടിച്ച് മത്തരായി തീരുന്നത് എന്നാൽ ദുർനടപ്പ് ഉണ്ടാവുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. കൊലോസ് ലേഖനം 3:16 പറയുന്നു, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അതിന്റെ ഫലം എന്തായിരിക്കും? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടുകയും ചെയ്യും. എഫെസ്യ ലേഖനം 5:18, വീഞ്ഞു കുടിച്ച് മത്തരായി തീരരുത് അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിൻ. അതിന്റെ ഫലം എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു.
When you're filled with the word of God,
നാം ദൈവവചനത്താൽ നിറയപ്പെടുമ്പോൾ
what happens?
അതുകൊണ്ട് എന്ത് സംഭവിക്കും?
That produces joy, thanksgiving and submission.
അത് സന്തോഷവും നന്ദിയും വിധേയത്വവും ഉളവാക്കും.
When you're controlled by the word of God,
ദൈവത്തിന്റെ വചനത്താൽ നാം ഭരിക്കപ്പെടുമ്പോൾ
you're filled with the Holy Spirit.
ദൈവവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. അതിന്റെ ഫലം സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും നന്ദിയുടേതായ മനോഭാവങ്ങളും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എത്രമാത്രം നിറയപ്പെടുന്നു, ദൈവത്തിന്റെ വചനത്താൽ എത്രമാത്രം നിറഞ്ഞപ്പെട്ടിരിക്കുന്നു, അത്രത്തോളം തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. ദൈവവചനത്താൽ നിറയപ്പെട്ടിരിക്കുന്നില്ല എങ്കിൽ ആത്മാവിനാൽ നിറഞ്ഞപ്പെട്ടിരിക്കുക അസാധ്യം. ഇന്ന് ദൈവത്തിന്റെ സഭയുടെ പ്രശ്നം, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപെട്ടിരിക്കുന്നു എന്നാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്, മറ്റൊരു കൂട്ടം പറയുന്നു ദൈവവചനം ദൈവവചനം എന്ന്. രണ്ട് കൂട്ടരും രണ്ട് വ്യത്യസ്ത കോണുകളിലാണ്. ദൈവം ഒരുമിച്ച് ചേർത്തതിനെ അവർ വേർതിരിച്ചിരിക്കുക. ഇതൊരു ആത്മീയ പുസ്തകമാണ്. സ്വാഭാവിക മനുഷ്യൻ ദൈവത്തിനുള്ളത് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. അത് അവന്റെ ദൃഷ്ടിയിൽ പോഷത്വമാവും. അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാവും. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രചിതമാണ്. അതുകൊണ്ട് ഇത് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. എങ്ങനെ ദൈവത്തിന്റെ വചനത്തെയും ദൈവാത്മാവിനെയും നിങ്ങൾ വേർതിരിച്ച് അകറ്റി നിർത്തുവാൻ കഴിയും? ഇത് സഭയുടെ ഏറ്റവും വലിയ പോഷത്വങ്ങളിലൊന്നാണ്. ഈ വിധത്തിൽ നമുക്ക് സഭാ വിഭാഗങ്ങളുമുണ്ട്. അത് അപകടകരമായ കാര്യമാണ്. ദൈവവചനത്താൽ നാം ഭരിക്കപ്പെടുമ്പോൾ ദൈവവചനത്താൽ നാം നിറയപ്പെടുക, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുക. ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, letting the word of Christ dwell in them richly. ella vishwasigalum dinampradi devavachanathil samayam chelavilikke devathinte vadanam avante ullil aishwaryamayi vasippanayittu anuvadikkeyum cheyendathu. only then the spirit of God can fill us. appol mathramana devathinte parishuddhaatmavane namme nirakkuvan kazhiyunnu. fullness of the holy spirit means the holy spirit controls us. devathinte parishuddhaatmavane nirava ennathukonde devathinte parishuddhaatmavane niyantranathilayi theeruka ennathu adathre adinte artham. It's not just the evidences of gifts.
കൃപാവരങ്ങളുടെ വെളിപ്പെടൽ അല്ല അത്.
Gifts are manifestations of the Spirit.
ആത്മാവിന്റെ പ്രകടമായ ഭാവങ്ങളാണ് കൃപാവരങ്ങൾ.
But to be filled with the Holy Spirit means,
എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടുക എന്നതിന്റെ അർത്ഥം,
to be controlled by the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്.
That's why you find many people who are gifted.
അതുകൊണ്ടാണ് കൃപാവരങ്ങൾ പ്രാപ്തരായ അനേകം ആളുകളും ദൈവാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നില്ലാത്തത്. കൊരിന്ത്യ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നവും അത്
തന്നെയായിരുന്നു.
ഏറ്റവും അധികം കൃപാവരങ്ങൾ വെളിപ്പെട്ടതായ സഭയാണ്. എന്നാൽ അവർക്ക് ആത്മാവിന്റെ നിയന്ത്രണം
ഇല്ലായിരുന്നു.
ആത്മാവിന്റെ വരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവിന്റെ നിറവ് അവരുടെ ഇടയിൽ അനുഭവ വൈദ്യമായിരുന്നില്ല. അതുകൊണ്ട് കൃപാവരങ്ങൾ വെളിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആത്മാവിന്റെ നിറവിന്റെ നിറവുണ്ട് എന്ന് അർത്ഥമാക്കേണ്ടതല്ല. ആത്മാവിനായിട്ട് നാം വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കേണ്ടത്
ആവശ്യമാണ്.
വചനത്തിനായുള്ള വിശപ്പും ആത്മാവിനായുള്ള ദാഹവും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്
ആവശ്യമാണ്.
ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനായി വേർപിരിക്കരുത്. ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ അവരിടയിൽ സന്തോഷമുണ്ടാവും, നന്ദിയുണ്ടാവും, കീഴ്പ്പെടുന്നതായ മനോഭാവം ഉണ്ടാവും.
And there will be heaven in our home.
നമ്മുടെ ഭവനങ്ങളിൽ അത് സ്വർഗ്ഗതുല്യമായി തീരും.
The home will be a reflection of the love of Christ for his church.
ക്രിസ്തു തന്റെ ശരീരമായ സഭയെ സ്നേഹിക്കുന്നതിന്റെ ഒരു പ്രതിഫലനമായി നമ്മുടെ ഭവനങ്ങൾ മാറും.
And the members of that home will be a tremendous asset to the church.
ആ ഭവനത്തിലെ അംഗങ്ങൾ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും.
Which is the body of Christ.
അത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണല്ലോ.
God's name will be glorified.
അതിനാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി.
Through that home.
ആ കുടുംബ നിമിത്തം.
And through collective homes in a church like that.
അങ്ങനെയുള്ളതായ
collectively there are homes like that in a church.
അങ്ങനെയുള്ളതായ ഭവനങ്ങൾ സഭയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവർ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഉയർത്തപ്പെട്ടു.
And what happened? When you exalt Christ,
നാം ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ
he will draw people to himself.
അവൻ അനേകരെ തങ്ങളിലേക്ക് ആകർഷിക്കും.
That's the secret of church.
അതത്രെ സഭയുടെ വർധനവിന്റെ രഹസ്യം.
We want our families to be healthy homes.
നമ്മുടെ കുടുംബങ്ങൾ ആരോഗ്യപരമുള്ള കുടുംബങ്ങളായി തീരണമെങ്കിൽ
paradise in home.
കുടുംബം സ്വർഗ്ഗതുല്യമായി തീരണമെന്നുണ്ടെങ്കിൽ
then each one of us.
നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടേണ്ടത് ആവശ്യം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്നതായ സഭ
ലോകത്തിന് മുമ്പാകെ ക്രിസ്തുവിന്റെ ശക്തമായ ഒരു സാക്ഷ്യമായി വഹിക്കാൻ ഇടയായി
തീരും.
കാരണം ആ സഭയിൽ ക്രിസ്തുവിന്റെ സ്നേഹം, അഗാപ്പെ സ്നേഹം വർദ്ധിച്ചു വരും.
By this will all men know that you are my disciples if you love one.
നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന ലോകം മുഴുവനും അറിയുവാനിടയാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനങ്ങളുടെ ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഭവനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭാര്യാഭർത്തൃ ബന്ധം, ക്രിസ്തുവും ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനം എന്ന് ഞങ്ങൾ കേൾക്കുമല്ലോ കർത്താവേ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും സ്നേഹത്തിൻ്റെ നിയന്ത്രണത്തിലുമായി തീർന്നിട്ട്, വചനത്തിൻ്റെ നിയന്ത്രണത്തിലുമായി തീർന്നിട്ട്, ഞങ്ങളുടെ കുടുംബങ്ങൾ മാത്രമല്ല സഭകളും ആ വിധത്തിൽ രൂപാന്തരപ്പെട്ടതായി തീരുവാനത്തക്കോളും. ഞങ്ങളുടെ ചുറ്റുപാടുള്ള ലോകത്തിന് വലിയൊരു സാക്ഷ്യം വഹിക്കാനിടയായിത്തീരേണ്ടതിന് ഞങ്ങളെ മുറ്റുമായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനത്താൽ നിറഞ്ഞിരിപ്പാൻ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുവരായി തീരുവാനത്തക്കോളും ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു.
ആമേൻ.